എല്ലാ മാന്യ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വീണ്ടും സ്നേഹവന്ദനം. 14-ാമത്തേതും അവസാനത്തേതുമായ പാഠം ആരംഭിക്കുന്നു. പ്രവൃത്തികളുടെ പുസ്തകം 27, 28 എന്നീ അധ്യായങ്ങളാണ് പഠനഭാഗം. പൗലോസിൻ്റെ റോമിലേക്കുള്ള യാത്രയാണ് മുഖ്യ പഠന വിഷയം. ഈ സംഭവം നടക്കുന്നത് AD 60-ലാണ്. ഇറ്റലി എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന ഇറ്റലിയയിലേക്കുള്ള ഒരു കപ്പൽ പൗലോസിനെയും മറ്റ് ചില തടവുകാരെയും വഹിച്ചുകൊണ്ട് കൈസരിയിൽ നിന്നും പുറപ്പെട്ടു. വൈദ്യനും അപ്പോസ്തല പ്രവൃത്തികളുടെ എഴുത്തുകാരനുമായ ലൂക്കോസും തെസലോനിക്കയിൽ നിന്നുള്ള മക്കദോന്യക്കാരനായ അരിസ്തർഹോസും പൗലോസിനെ സഹായികളായി യാത്രാ സംഘത്തിൽ ഉണ്ടായിരുന്നു. യാത്രയ്ക്ക് നേതൃത്വം നൽകിയത് പട്ടാളത്തിലെ ഒരു ശതാധിപനായ യൂലിയോസ് ആയിരുന്നു. 70 മൈലോളം യാത്ര ചെയ്ത് പിറ്റേ ദിവസം അവർ സീദോനിൽ എത്തി. ശതാധിപൻ അനുവദിക്കയാൽ പൗലോസിന് അവിടെയുള്ള സഹോദരന്മാരെ പോയി കാണുവാനും അവരുടെ സൽക്കാരത്തിൽ പങ്കുകൊള്ളുവാനും കഴിഞ്ഞു. അവിടെ നിന്നുമുള്ള യാത്രയിൽ കാറ്റ് പ്രതികൂലമാകയാൽ കുപ്രോസ് അഥവാ സൈപ്രസ് എന്ന ദ്വീപിന് മറപറ്റി യാത്ര ചെയ്ത് കിലിക്യ പമ്പുല്യ കടൽ വഴിയായി മുറ എന്ന പട്ടണത്തിൽ എത്തി. അവിടെ നിന്നും ഇറ്റലിക്കുള്ള ഒരു അലക്സാണ്ട്രിയ കപ്പലിൽ കയറുകയും 140 മൈലോളം സഞ്ചരിച്ച് ക്രേത്ത ദ്വീപിൻ്റെ തെക്കേ തീരത്തുള്ള ശുഭ തുറമുഖം എന്നു പേരുള്ള സ്ഥലത്ത് എത്തിച്ചേർന്നു. വരുവാൻ പോകുന്ന കഷ്ടതകളെ മനസ്സിലാക്കിയ പൗലോസ് തൽക്കാലം യാത്ര തുടരാതെ ശുഭ തുറമുഖത്ത് തന്നെ താമസിക്കുവാൻ ഉപദേശിച്ചു. എന്നാൽ കപ്പിത്താന്റെയും കപ്പലുടമസ്ഥന്റെയും അഭിപ്രായം ശതാധിപൻ അംഗീകരിക്കുകയും ശുഭ തുറമുഖത്ത് നിന്നും യാത്ര ആരംഭിക്കുകയും ചെയ്തു. ശാന്തമായി കപ്പൽ നീങ്ങിയെങ്കിലും പെട്ടെന്ന് അവസ്ഥകൾക്ക് മാറ്റം വന്നു. ഈശാനമൂലൻ എന്ന വടക്ക് കിഴക്കൻ കാറ്റടിക്കുകയാൽ കപ്പൽ അതിന് നേരെ നിൽക്കുവാൻ കഴിയാതെ കുടുങ്ങി. കാറ്റിനാൽ വളരെ അലയുകയാൽ കപ്പലിലുണ്ടായിരുന്ന ചരക്കുകളും കപ്പൽ കോപ്പുകളും കടലിലിട്ട് കളഞ്ഞു. വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റും അടിച്ചുകൊണ്ടിരിക്കുകയാൽ രക്ഷപ്പെടുമെന്നുള്ള ആശ യാത്രക്കാർക്ക് നഷ്ടമായി. തന്നോടൊപ്പം യാത്ര ചെയ്തിരുന്ന 275 പേരുടെയും ആത്മീയ നേതൃത്വം പൗലോസ് ഏറ്റെടുക്കുന്നതായിട്ടാണ് നാം അവിടെ കാണുന്നത്. കൊടുങ്കാറ്റിൽ അകപ്പെട്ടതിനാൽ ജീവിക്കുമെന്നുള്ള ആശ കൈവിട്ട് നിരാശരായി ആഹാരം കൂടാതെ കഴിഞ്ഞിരുന്ന യാത്രക്കാരെ പൗലോസ് കർത്താവിൽ ധൈര്യപ്പെടുത്തി. പൗലോസിന്റെ വാക്കുകൾ ഇങ്ങനെ തുടർന്നു: എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കപ്പലിനല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്ന് പൗലോസെ ഭയപ്പെടരുത്. നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. 14-ാമത്തെ രാത്രിയിൽ കപ്പൽ ഏതോ ഒരു കരയിൽ സമീപിക്കുന്നതായി അവർക്ക് തോന്നി. കപ്പൽക്കാർ കപ്പൽ വിട്ട് ഓടിപ്പോകുവാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും പൗലോസ് അവരുടെ ആലോചന ശതാധിപനെ വെളിപ്പെടുത്തി കൊടുത്തതിനാൽ അവരെ അതിൽ നിന്നും തടയുവാൻ കഴിഞ്ഞു. നേരം വെളുക്കാറായപ്പോൾ 14 നാളായി ആഹാരം കൂടാതെ കഴിഞ്ഞിരുന്ന എല്ലാവരോടും ഭക്ഷണം കഴിക്കുവാൻ പൗലോസ് അപേക്ഷിച്ചു. ഒരുവന്റെയും തലയിലെ ഒരു മുടി പോലും നഷ്ടമാകയില്ല നിശ്ചയം എന്ന് പറഞ്ഞുകൊണ്ട് അവനവരെ ധൈര്യപ്പെടുത്തുകയും അപ്പമെടുത്ത് എല്ലാവരും കാണുക ദൈവത്തെ വാഴ്ത്തിയിട്ട് നുറുക്കി ഭക്ഷിച്ചു തുടങ്ങി. അപ്പോൾ എല്ലാവരും ധൈര്യപ്പെട്ട് ഭക്ഷണം കഴിച്ചു. തൃപ്തിയോളം ഭക്ഷിച്ചു ബാക്കി വന്ന ധാന്യം കടലിൽ കളഞ്ഞ് കപ്പലിൻ്റെ ഭാരം കുറച്ചു. തിരയുടെ ശക്തിയാൽ കപ്പലിൻ്റെ അമരം ഉടഞ്ഞുപോയി. തടവുകാരിൽ ആരും നീന്തി ഓടിപ്പോകാതിരിപ്പാനായി അവരെ കൊല്ലണമെന്ന് പടയാളികൾ ആലോചിച്ചുവെങ്കിലും പൗലോസിനെ രക്ഷിപ്പാനുള്ള താല്പര്യം നിമിത്തം ശതാധിപൻ അത് തടഞ്ഞു. ഒടുവിൽ എല്ലാവരും കരയിലെത്തി രക്ഷപ്പെട്ടു. ആ ദ്വീപിൻ്റെ പേര് മെലീത്ത എന്ന് പിന്നീട് അവർക്ക് ഗ്രഹിപ്പാൻ കഴിഞ്ഞു. തടവുകാരനായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൽ നിന്നും ശക്തി സംഭരിച്ചുകൊണ്ട് അസാധാരണ ധൈര്യം കാട്ടി ശതാധിപൻ ഉൾപ്പെടെയുള്ള 275 സഹയാത്രികരെ സുരക്ഷിതരായി കരയിലെത്തിച്ച പൗലോസ് എല്ലാവരാലും മാനിക്കപ്പെട്ടു. മെഡിറ്ററേനിയൻ കടലിൽ സിസിലി എന്ന വലിയ ദ്വീപിൽ നിന്നും 58 മൈൽ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു ദ്വീപാണ് മെലീത്ത അഥവാ മാൾട്ട. ഗ്രീക്കുകാരും റോമാക്കാരും ഇതിനെ മെലീത്ത എന്ന് വിളിച്ചിരുന്നു. മാൾട്ട എന്ന വാക്കിന് സങ്കേതം എന്നാണ് അർത്ഥം. എല്ലാം നഷ്ടപ്പെട്ട് അവിടെ എത്തിച്ചേർന്ന 276 യാത്രക്കാർക്ക് ആ ദ്വീപുവാസികൾ സങ്കേതം നൽകി. അവിടുത്തെ ബർബരന്മാർ തങ്ങൾക്ക് അസാധാരണമായ ദയ കാണിച്ചു എന്നാണ് 28 അധ്യായത്തിൻ്റെ തുടക്ക ഭാഗത്ത് ലൂക്കോസ് എഴുതിയിരിക്കുന്നത്. ബർബരന്മാർ എന്ന് പ്രയോഗിച്ചിരിക്കുന്നതിനാൽ അവർ അപരിഷ്കൃതരായിരുന്നു എന്ന് കരുതേണ്ടതില്ല. ഗ്രീക്ക് ഭാഷ സംസാരിക്കാത്തവരെയും ഗ്രീക്ക് സംസ്കാരത്തിൽ നിന്നും വ്യത്യസ്തരായവരെയും ഗ്രീക്കുകാർ ബർബരന്മാർ എന്നാണ് വിളിച്ചിരുന്നത്. ഈ ദ്വീപുവാസികൾ വിറകുപയോഗിച്ച് തീ കൂട്ടി ശൈത്യബാധയിൽ നിന്നും അവരെ രക്ഷിച്ചു. പൗലോസ് വിറക് പെറുക്കി തീയിലിടുന്ന വേളയിൽ ഒരു അണലി അവൻ്റെ കൈമേൽ ചുറ്റി. അവനൊരു കുലപാതകനാണെന്നും കടലിൽ നിന്നും രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിച്ചിരിക്കുവാൻ അനുവദിക്കുന്നില്ല എന്നും ദ്വീപുവാസികൾ ചിന്തിച്ചു. എന്നാൽ പൗലോസ് ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. തനിക്ക് യാതൊരു ദോഷവും ഉണ്ടായില്ല. പൗലോസ് പെട്ടെന്ന് ചത്തു വീഴുന്നത് കാണുവാൻ നോക്കി നിന്നവർ തനിക്ക് യാതൊരാപത്തും ഭവിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൻ ഒരു ദേവൻ എന്ന് പറഞ്ഞു. ആ ദ്വീപിലെ ഒരു പ്രമാണിയായിരുന്ന പുബ്ലിയോസ് ആദരവോടുകൂടി പൗലോസിനും കൂട്ടർക്കും ആതിഥ്യമരളി സൽക്കരിച്ചു. പനിയും അതിസാരവും പിടിച്ച് കിടപ്പിലായിരുന്ന തൻ്റെ പിതാവിനെ പൗലോസ് പ്രാർത്ഥിച്ച് അവൻ്റെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തി. ആ സംഭവത്തിന് ശേഷം ദ്വീപിലെ മറ്റ് പല രോഗികളും ചെന്ന് സൗഖ്യം പ്രാപിച്ചു. 3 ദിവസം പുബ്ലിയോസ് അവരെ ആദരവോടെ സൽക്കരിച്ചു. ദൈവിക വിടുതൽ പ്രാപിച്ചവർ ഏറിയ സമ്മാനങ്ങൾ കൊടുത്ത് അവരെ മാനിച്ചു. മാത്രമല്ല അവിടെ നിന്നും കപ്പൽ കയറുന്ന വേളയിൽ അവർക്ക് ആവശ്യമുള്ളതൊക്കെയും കപ്പലിൽ കയറ്റിക്കൊടുക്കുകയും ചെയ്തു. റോമിലേക്കുള്ള യാത്രയിലുണ്ടായ കപ്പൽ ഛേദം നിമിത്തം തന്നോടൊപ്പം സഞ്ചരിച്ചവർ സുവിശേഷത്തിൻ്റെ മഹത്വം അനുഭവിച്ചുവെന്ന് മാത്രമല്ല മാൾട്ട ദ്വീപുവാസികൾക്കും സുവിശേഷം കേൾക്കുവാൻ അവസരം ലഭിച്ചു. പൗലോസിനും കൂട്ടർക്കും ആദിത്യമരളിയ പുബ്ലിയോസ് പിന്നീട് ക്രിസ്തീയ ശുശ്രൂഷകനായി എന്നും തുടർന്ന് ഏദൻസിലെ ബിഷപ്പായി എന്നും ചരിത്രം പറയുന്നു. ഇദ്ദേഹം രക്തസാക്ഷിയായി മരിച്ചുവെന്ന് ചരിത്രകാരനായ ജെറോം എഴുതിയിരിക്കുന്നു. 3 മാസം മെലീത്തയിൽ താമസിച്ച ശേഷം വീണ്ടും കപ്പൽ യാത്ര ആരംഭിച്ചു. സുറക്കൂസിലെത്തിയ അവർ 3 ദിവസം അവിടെ പാർക്കുകയും അവിടെ നിന്നും രഗ്യോനിൽ എത്തുകയും ചെയ്തു. രഗ്യോനിൽ നിന്നും തിരിച്ച് പുത്തിയോലയിൽ എത്തിയതോടുകൂടി പൗലോസ് ഇറ്റലിയുടെ മണ്ണിൽ കാൽ ചവിട്ടുകയായിരുന്നു. അവിടെയുള്ള സഹോദരന്മാരുടെ താല്പര്യപ്രകാരം പൗലോസ് 7 ദിവസം അവരോടൊപ്പം പാർത്തു. ഇറ്റലിയിലെ ഏറ്റവും പ്രധാന തുറമുഖ പട്ടണമായ പുത്തിയോലയിൽ ഇന്ന് സ്ഥിതി ചെയ്യുന്ന സെന്റ് പോൾസ് ചാപ്പൽ പൗലോസ് അന്ന് അവിടെ എത്തിയതിൻ്റെ സ്മരണയ്ക്കായി പണി കഴിപ്പിച്ചതാണ്. പുത്തിയോലയിൽ നിന്നും രാജവീതിയിലൂടെ സഞ്ചരിച്ച് റോമിലെത്തിയ പൗലോസിനെ അവിടുത്തെ സഹോദരന്മാർ അപ്യപുരവും ത്രിമണ്ണവും വരെ എതിരേറ്റ് ചെന്നു. ക്രിസ്തീയ സഭാനായകന്മാരിൽ പ്രധാനിയായിരുന്ന പൗലോസിനെ കുറിച്ച് കേട്ടിരുന്നുവെങ്കിലും അവരിൽ പലരും അന്നാണ് ആദ്യമായി തന്നെ കാണുന്നത്. അവരെ കണ്ടിട്ട് പൗലോസ് ദൈവത്തെ വാഴ്ത്തി ധൈര്യം പ്രാപിച്ചു. 60 പൗലോസ് റോമിൽ എത്തിയത്. സ്വതന്ത്രന്മാരും അടിമകളുമായി വലിയൊരു ജനാവലി ഉൾക്കൊള്ളുന്ന റോമാ നഗരം അന്നത്തെ പരിഷ്കൃത ലോകത്തിലെ ഏറ്റവും വലിയ പട്ടണമായിരുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വിവിധ കാര്യങ്ങൾക്കായി അവിടെ വന്നു ചേരുമായിരുന്നു. ഇങ്ങനെ എല്ലാ റോഡുകളും റോമിലേക്ക് എന്നൊരു പഴമൊഴി നിലവിൽ വന്നു. BC 69 ജൂലിയസ് സീസറിൻ്റെ സൈന്യാധിപനായിരുന്ന പോംപി പലസ്തീൻ പിടിച്ചടക്കുകയും ഒരു കൂട്ടം യഹൂദന്മാരെ തടവുകാരും അടിമകളായും റോമിൽ കൊണ്ടുവരികയും ചെയ്തു. ഇങ്ങനെ റോമിൽ എത്തിയ യഹൂദന്മാർക്കായി സിനഗോഗുകൾ ഉണ്ടായിരുന്നു. റോമിൽ എത്തിയ പൗലോസിന് കാവലായ പടയാളിയോടുകൂടെ വേറിട്ട് പാർപ്പാൻ അനുവാദം ലഭിച്ചു. 3 ദിവസം കഴിഞ്ഞ ശേഷം പൗലോസ് അവിടെയുള്ള യഹൂദന്മാരിൽ പ്രധാനികളെ വിളിപ്പിക്കുകയും താൻ ബന്ധനസ്ഥനായി റോമിൽ വരുവാനിടയായ സംഭവങ്ങൾ വിവരിച്ച് കേൾപ്പിക്കുകയും ചെയ്തു. തന്നെ വിസ്തരിച്ചപ്പോൾ മരണയോഗ്യമായ യാതൊന്നും കാണായികയാൽ വിട്ടയപ്പാൻ അധികാരികൾക്ക് മനസ്സായിരുന്നു. എന്നാൽ യഹൂദന്മാർ എതിർത്തതിനാൽ തനിക്ക് കൈസരെ അഭയം ചൊല്ലേണ്ടി വന്ന വിവരവും അവരെ ധരിപ്പിച്ചു. ലോകത്തിലെല്ലായിടത്തും ക്രിസ്തുമതത്തിന് വിരോധം പറയുന്നതിനാൽ പൗലോസിൻ്റെ മതം ഏതാണെന്ന് താൻ തന്നെ പറയുവാൻ അവർ ആവശ്യപ്പെട്ടു. അതിന് പ്രകാരം ഒരു ദിവസം നിശ്ചയിച്ച് പലരും അവൻ്റെ പാർപ്പിടത്തിൽ അവൻ്റെ അടുക്കൽ വന്നുകൂടി. അവൻ അവരോട് മോശയുടെ ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളും ആധാരമാക്കി യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം രാവിലെ മുതൽ സന്ധ്യ വരെ വിവരിച്ചു. ചിലർ സമ്മതിച്ചുവെങ്കിലും ചിലർ വിശ്വസിച്ചില്ല. അവർ തമ്മിൽ യോജിക്കാതെ പിരിഞ്ഞു പോകുന്ന വേളയിൽ പൗലോസ് യെശയ്യാപ്രവചനം 6-ാം അധ്യായത്തിലെ ചില വാക്യഭാഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിലൂടെ ദൈവം ഒരുക്കിയ വലിയ രക്ഷ തങ്ങൾ അലക്ഷ്യമാക്കുന്നുവെങ്കിലും അത് ജാതികൾക്ക് അയച്ചിരിക്കുന്നുവെന്നും അവർ അത് അംഗീകരിക്കുമെന്നും പറഞ്ഞു. ഇനി പറയുന്ന വരികൾ എഴുതിക്കൊണ്ടാണ് ലൂക്കോസ് തന്റെ ചരിത്ര വിവരണം അവസാനിപ്പിച്ചിരിക്കുന്നത്. അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം മുഴുവൻ പാർത്ത് തൻ്റെ അടുക്കൽ വരുന്നവരെ ഒക്കെയും കൈക്കൊണ്ട് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചും പോന്നു. പൗലോസ് അപ്പസ്തോലൻ്റെ റോമിലെ തടവ് ശിക്ഷ എത്ര നാൾ നീണ്ടു നിന്നു? പിന്നീട് എന്തൊക്കെ സംഭവിച്ചു? തൻ്റെ അന്ത്യം എങ്ങനെയായിരുന്നു എന്നുള്ള ചോദ്യങ്ങൾക്ക് മറുപടി തൻ്റെ ലേഖനങ്ങളിൽ നിന്നും മറ്റ് ചരിത്രകാരന്മാരുടെ വിവരണങ്ങളിൽ നിന്നും ലഭിക്കുന്നുണ്ട്. അതേപ്പറ്റി അല്പമായി പറഞ്ഞുകൊണ്ട് ഈ പഠനം നമുക്ക് അവസാനിപ്പിക്കാം. കൂലിക്ക് വാങ്ങിയ വീട്ടിൽ പാർത്തുവെങ്കിലും പൗലോസ് അന്നും തടവുകാരനായിരുന്നു. പകൽ സമയത്ത് തന്നോടൊപ്പം ഉണ്ടായിരുന്ന പടയാളിയുടെയും പൗലോസിൻ്റെയും കയ്യ് ഒരു ചങ്ങല കൊണ്ട് ബന്ധിച്ചിരുന്നു. ഇതുകൂടാതെ മറ്റ് കാവൽക്കാരും തനിക്കുണ്ടായിരുന്നു. ഈ നാളുകളിൽ താൻ സ്ഥാപിച്ച സഭകളിൽ നിന്നും മറ്റുമായി ധാരാളം വിശ്വാസികൾ തന്നെ കാണുവാനും സഭാവാർത്തകൾ അറിയിക്കുവാനുമായി റോമിൽ എത്തിയിരുന്നു. കാരാഗ്രഹ ലേഖനങ്ങൾ എന്നറിയപ്പെടുന്ന എഫേസ്യർ, കൊലോസിയർ, ഫിലിപ്പിയർ, ഫിലോമോൻ എന്നിവ റോമിലെ ഈ കാരാഗ്രഹവാസക്കാലത്താണ് എഴുതിയത്. തൻ്റെ അകമ്പടി പട്ടാളത്തിൽ പലരെയും പൗലോസ് സുവിശേഷ സത്യത്തിലേക്ക് നയിച്ചു. കൈസരിൻ്റെ അരമനയിലുള്ളവരും പൗലോസ് നിമിത്തം യേശുവിൽ വിശ്വസിച്ചു. ഫിലിപ്പിയർ 1:13-14, ഫിലിപ്പിയർ 4:22 എന്നിവയൊക്കെ അതിന് തെളിവുകളാണ്. പൗലോസിൻ്റെ കാരാഗ്രഹവാസം സുവിശേഷം ധൈര്യത്തോടെ പറയുവാൻ അനേകർക്കും ഉത്തേജനം നൽകി. ലൂക്കോസ്, തിമോത്തിയോസ്, അരിസ്തർഹോസ്, എപ്പഫ്രാദിത്തോസ്, മർക്കോസ്, തിഹിക്കോസ്, ഒനേസിമോസ് എന്നിവർ പൗലോസിന് സഹായികളായി തന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഈ നാളുകളിൽ പല സഭകളും പൗലോസിനോടുള്ള സ്നേഹവും സഹകരണവും സാമ്പത്തിക സഹായം നൽകി വെളിപ്പെടുത്തി. ഭൗതിക സഹായങ്ങൾ താൻ നന്ദിപൂർവ്വം സ്വീകരിച്ചിരുന്ന വിവരം ലേഖനങ്ങളിൽ നിന്നും മനസ്സിലാക്കാം. റോമിൽ പൗലോസ് കൂലിക്ക് വാങ്ങി 2 വർഷം പാർത്ത ഈ ഭവനം ജാതീയ സഭകളുടെ കേന്ദ്രസ്ഥാനമായി മാറ്റപ്പെട്ടു. റോമാ സാമ്രാജ്യത്തിലാകമാനം സുവിശേഷം വ്യാപിക്കപ്പെടുവാൻ അവിടുത്തെ കാരാഗ്രഹവാസം കാരണമായി തീർന്നു. അന്ന് നിലവിലുണ്ടായിരുന്ന റോമൻ നിയമമനുസരിച്ച് കുറ്റവിചാരണ കൂടാതെ ഒരു കുറ്റവാളിയെ 2 വർഷം മാത്രമേ തടവിൽ സൂക്ഷിക്കുവാൻ കഴിയുമായിരുന്നുള്ളൂ. മാത്രമല്ല, പൗലോസിനെതിരെ കുറ്റപത്രം സമർപ്പിക്കുവാൻ യഹൂദന്മാരാരും ഇതിനോടകം ചെന്നതുമില്ല. യഹൂദന്മാരുടെ നിസ്സഹകരണ നിമിത്തം റോമൻ കൈസർക്ക് അവരോടുള്ള സമീപനത്തിലും വലിയ മാറ്റം വന്നിരുന്നു. അതുകൊണ്ട് 2 വർഷം കഴിഞ്ഞപ്പോൾ, അതായത് AD 62, പൗലോസിനെ റോമാ ഗവൺമെൻറ് സ്വതന്ത്രനായി വിട്ടയച്ചു. തുടർന്നുള്ള 4 വർഷക്കാലം പൗലോസ് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ഏഷ്യയിലും യൂറോപ്പിലുമുള്ള പലയിടങ്ങളിലും സുവിശേഷം അറിയിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഏഷ്യ മൈനറിലുള്ള പല ഭാഗങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച ശേഷം അദ്ദേഹം യൂറോപ്പിലെ സ്പെയിനിലേക്ക് പോയതായി ചരിത്രകാരന്മാർ എഴുതിയിരിക്കുന്നു. ഫിലിപ്പിയർ 4:3 അദ്ദേഹം എടുത്തു പറയുന്ന സഹപ്രവർത്തകനായ ക്ലേമന്തിൻ്റെ എഴുത്തിൽ നിന്നും മനസ്സിലാകുന്നത് പൗലോസ് അന്നത്തെ റോമാ സാമ്രാജ്യത്തിൽ ഉൾപ്പെടുന്ന എല്ലാ ഭാഗങ്ങളും സഞ്ചരിച്ചു സുവിശേഷം അറിയിച്ചുവെന്നാണ്. പൗലോസ് തൻ്റെ റോമാലേഖനത്തിൽ സ്പെയിനിൽ പോകുവാൻ ആഗ്രഹിക്കുന്നതായി സൂചിപ്പിച്ചതിനാൽ തീർച്ചയായും അവിടെ പോയി എന്ന് കരുതാം. യഹൂദ ചരിത്രകാരനായ യൂസീഫസ്, സഭാപിതാക്കന്മാരായ ക്രിസോസ്റ്റം, ജെറോം എന്നിവരുടെ എഴുത്തുകളിലും പൗലോസിൻ്റെ ഈ സഞ്ചാരത്തെക്കുറിച്ച് കാണുവാൻ കഴിയുന്നു. തിമോത്തിയോസിന് എഴുതിയ ഒന്നാം ലേഖനം, തീത്തോസ് എന്നീ ലേഖനങ്ങൾ ഈ പ്രവർത്തന കാലഘട്ടത്തിൽ എഴുതിയതാണ്. അന്ന് പ്രബലപ്പെട്ടിരുന്ന പരിച്ഛേദനവാദം, ജ്ഞാനമതം തുടങ്ങിയ ദുരുപദേശങ്ങളെ ഖണ്ഡിക്കുന്നതോടൊപ്പം സഭയുടെ ചുമതല വഹിക്കുന്നവർക്കുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഈ ലേഖനങ്ങളിൽ ഉൾപ്പെടുന്നു. ഏഷ്യയിലെയും യൂറോപ്പിലെയും പ്രവർത്തനങ്ങൾക്ക് ശേഷം പൗലോസ് റോമിൽ തന്നെ തിരികെ എത്തി. അന്തർദേശീയ പ്രാധാന്യമുള്ളതും സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനവുമായിരുന്നതിനാൽ റോം തന്നെയാണ് ക്രിസ്ത്യാനിത്വം നിലയുറപ്പിക്കുവാൻ പറ്റിയ ഇടമെന്ന് പൗലോസിന് തോന്നിയതിനാലായിരിക്കാം താൻ അവിടേക്ക് തന്നെ മടങ്ങി വന്നത്. AD 54 മുതൽ 68 വരെ റോമാ സാമ്രാജ്യം ഭരിച്ചത് നീറോ ചക്രവർത്തിയാണ്. ശില്പകലാ നിപുണനും നഗര നിർമ്മാതാവുമായിരുന്ന നീറോ ചക്രവർത്തി റോമാ നഗരം പുതുക്കിപ്പണിയുവാൻ തീരുമാനിച്ചു. പഴയ കെട്ടിടങ്ങൾ നശിപ്പിക്കപ്പെടുവാനായി അയാൾ പട്ടണത്തെ അഗ്നിക്കിരയാക്കി. AD 64 ലാണ് ഈ സംഭവം നടക്കുന്നത്. 7 ദിവസത്തോളം പട്ടണം കത്തിയെരിഞ്ഞു. അഗ്നിജ്വാലകൾ കണ്ടുകൊണ്ട് ആഹ്ലാദഭരിതനായ നീറോ വീണ വായിച്ചുവെന്നാണ് പറയപ്പെടുന്നത്. റോം കത്തിയെരിയുന്നു, നീറോ വീണ വായിക്കുന്നു എന്നുള്ള പഴമൊഴിയുണ്ടായത് ഈ സംഭവത്തിന് ശേഷമാണ്. നീറോ ചക്രവർത്തി പട്ടണത്തിന് തീവച്ചുവെന്നുള്ള വാർത്ത ജനത്തിനിടയിൽ വളരെ വേഗം പരന്നു. സ്വന്തം മാതാവിനെയും ഭാര്യയെയും വധിച്ച കുലപാതകനും വഞ്ചകനും നീചനും ദുർനടപ്പുകാരനുമായ നീറോ തന്നെയാണ് തീവച്ചു തങ്ങളുടെ സർവവും നശിപ്പിച്ചതെന്നറിഞ്ഞ ജനം ഇളകി. ഈ നാശനഷ്ടങ്ങളുടെ ഉത്തരവാദിത്വം മറ്റാരുടെയെങ്കിലും മേൽ ചുമത്തേണ്ടത് നീറോയ്ക്ക് ആവശ്യമായി വന്നു. താൻ അതിനായി ഉപയോഗപ്പെടുത്തിയത് സംഘടനാശക്തി ഇല്ലാതിരുന്ന ക്രിസ്ത്യാനികളെയാണ്. ക്രൈസ്തവ വിദ്വേഷിയായിരുന്ന അവൻ്റെ ഭാര്യയുടെ താല്പര്യം കൂടെ പരിഗണിക്കപ്പെട്ടു. റോമാ സാമ്രാജ്യത്തിൽ ആകമാനം ക്രിസ്ത്യാനികൾക്കെതിരായി ശക്തമായ പീഡനങ്ങൾ തുടങ്ങി. അനേക ക്രിസ്ത്യാനികൾ ജയിലിലടയ്ക്കപ്പെട്ടു. ആരാധിക്കുവാനായി വിശ്വാസികൾ ഭൂഗർഭങ്ങളിൽ ഒന്നിച്ചുകൂടി. ക്രിസ്ത്യാനികൾ കൂട്ടം കൂട്ടമായി വധിക്കപ്പെട്ടു. പലരെയും ക്രൂശിൽ തറച്ചുകൊന്നു. പലരെയും തോലിൽ പൊതിഞ്ഞ് തുന്നിത്തയിച്ച നായ്ക്കൾക്കും ദുഷ്ടമൃഗങ്ങൾക്കും കടിച്ചു കീറുവാനായി ഇട്ടുകൊടുത്തു. പലരുടെയും ശരീരത്ത് തുണി ചുറ്റി എണ്ണയൊഴിച്ച് തീ കത്തിച്ച് രാത്രിയിൽ വെളിച്ചം പകരുന്ന വഴിവിളക്കുകളായും ഉദ്യാന ദീപങ്ങളായും ഉപയോഗിച്ചു. പ്രതികരണശേഷിയില്ലാത്ത ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾ വധിക്കപ്പെട്ടു. കൂട്ടത്തിൽ അവരുടെ നേതാവായിരുന്ന പൗലോസിനെയും അറസ്റ്റ് ചെയ്ത് കാരാഗ്രഹത്തിൽ അടച്ചു. റോമിൽ താൻ അനുഭവിച്ച ഈ രണ്ടാമത്തെ കാരാഗ്രഹവാസം ഏറ്റവും ഭീകരമായിരുന്നു. ദുഷ്പ്രവർത്തിക്കാർക്കുള്ള കഠിന തടവായിരുന്നു അത്. ചങ്ങല ധരിച്ച് ദുഷ്പ്രവർത്തിക്കാരോടൊപ്പം കഷ്ടം സഹിച്ചു. ആ കാരാഗ്രഹവാസക്കാലത്ത് തിമോത്തിയോസിന് എഴുതിയ രണ്ടാമത്തേതും പൗലോസിൻ്റെ അവസാനത്തേതുമായ ലേഖനത്തിൽ അദ്ദേഹം അതേപ്പറ്റി പറയുന്നുണ്ട്. 2 തിമോത്തിയോസ് 2:9. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ മരണത്തോടടുത്ത സമയത്ത് AD 66 ഈ ലേഖനം എഴുതിയത്. താൻ വളരെ പ്രവർത്തിച്ച ആസിയിലുള്ളവർ പോലും തന്നെ വിട്ടുപോയി കളഞ്ഞു. പലരും തന്നോട് ഏകീഭവിപ്പാൻ ധൈര്യപ്പെട്ടില്ല. പലരും തന്നെ കൈവിട്ടു പോയപ്പോൾ ലൂക്കോസ് മാത്രം തന്നോട് ചേർന്ന് നിന്നു. ഒനേസിഫോരസ് താല്പര്യത്തോടെ തന്നെ തെരഞ്ഞ് കണ്ടെത്തിയതായി സാക്ഷ്യപ്പെടുത്തുന്നു. വരുവാൻ പോകുന്ന കഠിനമായ തണുപ്പിനെ നേരിടേണ്ടി വരുമെന്നറിഞ്ഞ പൗലോസ് ത്രോവാസിൽ കർപ്പോസിന്റെ പക്കൽ വെച്ചിട്ടു പോന്ന പുതപ്പും പുസ്തകങ്ങളും വിശേഷാൽ ചർമ്മലിഖിതങ്ങളും കൊണ്ടുവരുവാനായി ഈ കത്തിൽ ചുമതലപ്പെടുത്തി. 2 തിമോത്തിയോസ് 1:15 മുതൽ 13 വരെയുള്ള ഭാഗവും 2 തിമോത്തിയോസ് 4:9 മുതൽ 18 വരെയുള്ള ഭാഗവും മുകളിൽ ഉദ്ധരിച്ച കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗങ്ങളാണ്. റോമിലെ ഒന്നാമത്തെ കാരാഗ്രഹവാസത്തിനായി ഉപയോഗിച്ചത് വാടകയ്ക്കെടുത്ത വീടായിരുന്നുവല്ലോ. അവിടെ പാർത്തുകൊണ്ട് ഫിലിപ്പ്യാസഭയ്ക്ക് ഇപ്രകാരം എഴുതി, ഇപ്പോൾ എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട്, സമൃദ്ധിയും ആയിരിക്കുന്നു. വിശ്വാസികൾ അയച്ചു കൊടുത്ത സാമ്പത്തിക സഹായം നന്ദിപൂർവം പ്രതിഗ്രഹിച്ച് പൗലോസ് സംതൃപ്തനായി. ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ശേഷമുള്ള ജീവിതം മുഴുവൻ കർത്തൃ ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെലവഴിച്ച ഈ ശ്രേഷ്ഠ അപ്പോസ്തോലന് അന്ത്യനാളികളിൽ സ്വന്തമായുണ്ടായിരുന്നത് ഒരു പുതപ്പും ചർമ്മലിഖിതങ്ങളും മാത്രം. ലോകത്തിലുള്ളതെല്ലാം നേടാമെന്ന് ഘോഷിക്കുന്ന സമൃദ്ധിയുടെ ഉപദേശകർക്ക് പൗലോസിന്റെ ജീവിതം ഒരു ചോദ്യചിഹ്നമല്ലേ? എന്റെ വിസ്താരത്തിലെ ഒന്നാം പ്രതിവാദത്തിൽ ആരും തനിക്ക് തുണ നിന്നില്ല എങ്കിലും കർത്താവ് തുണയായി നിൽക്കുകയും പ്രസംഗം നിവർത്തിപ്പാനും സകല ജാതികളും കേൾപ്പാനും തന്നെ ശക്തീകരിച്ചു. റോമിലെ അഗ്നിബാധയ്ക്ക് താൻ ഉത്തരവാദിയല്ല എന്ന് തെളിഞ്ഞുവെങ്കിലും ക്രിസ്ത്യാനികൾ രഹസ്യമായി കൂടുന്നതിന് നേതൃത്വം നൽകുന്നുവെന്നും റോമാ ഗവൺമെന്റിനും കൈസർക്കുമെതിരായി പ്രവർത്തിക്കുന്നുവെന്നും ആരോപിച്ച് രാജദ്രോഹ കുറ്റം ചുമത്തി വധശിക്ഷയ്ക്ക് വിധിച്ചു. റോമാ പൗരനായിരുന്നതിനാൽ ക്രൂശമരണത്തിന് പകരം വാളുകൊണ്ട് ശിരച്ഛേദം ചെയ്ത് കൊല്ലുവാൻ തീരുമാനിച്ചു. ഈ പീഡനകാലത്ത് തന്നെ പിടിക്കപ്പെട്ട പത്രോസിന് ക്രൂശമരണമാണ് വിധിച്ചത്. ഗുരുവിന്റെ പാദങ്ങളിൽ ചുംബിക്കുവാനുള്ള താല്പര്യപ്രകാരം പത്രോസിനെ തലകീഴായി ക്രൂശിക്കുകയായിരുന്നു. AD 67 ഇരുവരുടെയും വധശിക്ഷ റോമിൽ വെച്ചു തന്നെ നടപ്പിലാക്കിയെന്ന് വിശ്വസിക്കപ്പെടുന്നു. AD 68 റോമിലുണ്ടായ ഒരു ആഭ്യന്തര കലഹം നിമിത്തം സമനില തെറ്റിയ ചക്രവർത്തി നീറോ ആത്മഹത്യ ചെയ്തു. അപ്പസ്തലനും പ്രവാചകനും ക്രിസ്തുമാർഗത്തിന്റെ പ്രധാന നായകനും 1st century ഏറ്റവും മഹാനായ സാഹിത്യകാരനുമായിരുന്നു വിശുദ്ധ പൗലോസ്. അദ്ദേഹത്തിന്റെ അനുഗ്രഹീത തൂലികയിലൂടെ രൂപം കൊണ്ട ഈടുറ്റ ലേഖനങ്ങളിലൂടെ ലഭിച്ചത് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളാണ്. പൗലോസ് ഏകദേശം 35 കർത്തൃസേവയിലായിരുന്നുവെന്ന് കണക്കാക്കപ്പെടുന്നു. ചരിത്രത്തിൽ വിഖ്യാതരായ പലരും തങ്ങളുടെ അന്ത്യനാളികളിൽ ഉരുവിട്ടത് നിരാശയുടെ വാക്കുകളായിരുന്നു. എന്നാൽ എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്നുള്ള മുദ്രാവാക്യവുമായി ജീവിതയാത്ര ചെയ്ത പൗലോസ് റോമിലെ കാരാഗ്രഹത്തിൽ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രത്യാശയുടെ വാക്കുകൾ ഇങ്ങനെ എഴുതി: ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. ക്രിസ്തുവിന് വേണ്ടി യുദ്ധം ചെയ്ത് വിജയം നേടിയതിന്റെ സംതൃപ്തിയിൽ നിന്നും ഉയർന്നു വന്ന ആർപ്പിൻ ധ്വനിയായിരുന്നു അത്. നീതിയുടെ കിരീടം ന്യായാധിപതിയായ കർത്താവ് നൽകുന്നത് തനിക്ക് മാത്രമല്ല, തന്റെ പ്രത്യക്ഷതയിൽ പ്രിയമ്മച്ച ഏവർക്കും നൽകുമെന്നുള്ള പ്രത്യാശയുടെ വാക്കുകളും വരും തലമുറകൾക്കായി പൗലോസ് എഴുതി ചേർത്തു. പ്രതിഫലം വാങ്ങുവാനായി സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ വിശുദ്ധ പൗലോസ് മുൻനിരയിൽ തന്നെ കാണും. പ്രവർത്തികളുടെ പുസ്തകത്തെക്കുറിച്ചുള്ള ചെറു പഠനം ഇവിടെ അവസാനിക്കുകയാണ്. പഠനത്തിനായി 14 തയ്യാറാക്കപ്പെട്ടത്. ഈ ശുശ്രൂഷ എളിയ തോതിൽ നിർവഹിക്കുവാൻ കൃപ നൽകി ബലപ്പെടുത്തിയ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. യേശു ശിഷ്യന്മാർക്ക് നൽകിയ മഹാനിയോഗം നിറവേറിത്തുടങ്ങിയതിൻ്റെ ചരിത്രമാണ് പ്രവൃത്തിയുടെ പുസ്തകത്തിലൂടെ നാം മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. 30 പ്രവർത്തനങ്ങൾ വിവരിക്കുവാനേ ലൂക്കോസിന് കഴിഞ്ഞുള്ളൂ. എന്നാൽ കർത്താവ് ഇന്നും തൻ്റെ പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുന്നു. യേശുവിൻ്റെ സാക്ഷികളായി നമുക്ക് നിലകൊള്ളാം. അവിടുത്തെ നിത്യരാജ്യത്തിനായി ഒരുങ്ങുകയും മറ്റുള്ളവരെ ഒരുക്കുകയും ചെയ്യാം. വെളിപ്പാട് പുസ്തകം 22:12 കർത്താവ് ഇപ്രകാരം പറയുന്നു: ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവനവൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുക്കുവാൻ പ്രതിഫലം എൻ്റെ പക്കൽ ഉണ്ട്. വേഗം വരുന്ന കർത്താവിനായി പ്രത്യാശയോടെ നമുക്ക് കാത്തിരിക്കാം. ദൈവം നമ്മെ അതിനായി സഹായിക്കുമാറാകട്ടെ.